2019 ഏപ്രിൽ 15 തിങ്കളാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ വോട്ടുയുദ്ധം പങ്ക്തിയിൽ നിന്ന് രാഹുലിനായി ഖുഷ്ബു വയനാട്ടിൽ. കോവളം സതീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഇന്നു മുതൽ വയനാട്ടിൽ പ്രചരണം നടത്തുമെന്ന് കോൺഗ്രസ് ദേശീയ വക്താവ് കൂടിയായ ചലച്ചിത്ര താരം ഖുഷ്ബു. രാഹുൽ തരംഗത്തിൽ കേരളത്തിലെ മുഴുവൻ സീറ്റുകളിലും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF വിജയിക്കുമെന്നും കേരള കൌമുദിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ ഖുഷ്ബു പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന താരമാണ് ഖുഷ്ബു. പക്ഷേ തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയപ്പോൾ ഖുഷ്ബു ഔട്ടായി. അതിനുശേഷം പാർട്ടി നേതൃത്വവുമായി പിണങ്ങി നിൽക്കുകയായിരുന്നു അവർ. തമിഴ്നാടിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി സഞ്ജയ് ദത്തിന്റെ ഇടപെടൽ മൂലമാണ് ഖുഷ്ബു ഇന്നലെ മുതൽ സജീവമായി ഇറങ്ങിയത്. കന്യാകുമാരിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ടഭ്യർത്ഥിച്ച ശേഷം പ്രചാരണം കേരളത്തിലേക്ക് മാറ്റുന്നതിലൂടെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തോടുള്ള എതിർപ്പ് പ്രകടമാക്കുക കൂടിയാണ് ഖുഷ്ബു. തമിഴ്നാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുന്ന CPM കേരളത്തിൽ മുഖ്യ എതിരാളിയാണല്ലോ എന്ന ചോദ്യത്തിന് അതിനെന്താ കുഴപ്പം, ഓരോ സംസ്ഥാനത്തും ഓരോ മുന്നണിയാണ്. തമിഴ്നാട്ടിന്റെ സാഹചര്യത്തിന് അനുസരിച്ചുള്ള മുന്നണി രൂപീകരണമാണ് ഇവിടെ നടന്നത്. അത് കേരളത്തിൽ പ്രായോഗികമാകണമെന്നില്ല. കേരളത്തിൽ ഇടതു പാർട്ടികളെ തോൽപ്പിക്കേണ്ടത് അവിടത്തെ കോൺഗ്രസിന്റെ ആവശ്യമാണ്. അത് സംഭവിക്കുമെന്നും ഖുഷ്ബു മറുപടി പറഞ്ഞു. കന്യാകുമാരിയുടെ അതിർത്തി വിട്ടാൽ തിരുവനന്തപുരം മണ്ഡലമാണ് അവിടെ ഇടതു പാർട്ടികൾ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ പ്രചരണം നടത്തുന്നത്. അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കില്ലേ? ഉത്തരം: അണികൾക്ക് ആശയക്കുഴപ്പമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ മാറ്റത്തിനുള്ള കാഹളമാണ് രാജ്യം മുഴുവൻ കേൾക്കുന്നത്. അതൊക്കെ അണികൾക്കും അറിയാം. ചോദ്യം: ഇത്തവണ മത്സരിക്കുമെന്ന് കേട്ടിരുന്നല്ലോ. ഉത്തരം: 2011 മുതൽ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഞാൻ മത്സരിക്കുമെന്ന് കേൾക്കുന്നുണ്ട്. മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. സീറ്റിനുവേണ്ടി അഭ്യർത്ഥിച്ചിട്ടുമില്ല. ചോദ്യം: BJPയുടെ സാധ്യത? ഉത്തരം: ഈ തിരഞ്ഞെടുപ്പോടെ BJPയുടെ കഥ കഴിയും. വാജ്പേയിയുടെ കാലത്തെ BJP അല്ല ഇപ്പോഴത്തേത്. ഇപ്പോഴത് കള്ളം പറയുന്നവരുടെ കൂട്ടമായി മാറി. നേര് പുലരണമെങ്കിൽ കോൺഗ്രസ് ഭരണം വരണം.
2019 ഏപ്രിൽ 15 തിങ്കളാഴ്ച കേരള കൌമുദി ദിനപത്രത്തിന്റെ വോട്ടുയുദ്ധം പങ്ക്തിയിൽ നിന്ന് പത്മനാഭന്റെ മണ്ണിൽ ശരണമെന്റയ്യപ്പ. PH സനൽകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. പ്രചാരണം തീരാറാകുമ്പോൾ തിരുവനന്തപുരത്തിന്റെ സ്ഥിതി എന്തെന്ന് ചോദിച്ചാൽ നഗര കേന്ദ്രങ്ങളിൽ പലയിടത്തും ഉയർന്ന ശബരിമല കർമ്മസമിതിയുടെ കൂറ്റൻ ബോർഡുകളാണ് ഉത്തരം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാർക്കശ്യം ഭയന്ന് പിൻവലിഞ്ഞിരുന്ന ശബരിമല വിഷയം അവസാന റൌണ്ടിൽ മുൻനിരയിലേക്ക് വരുന്ന കാഴ്ച. സംസ്ഥാനത്ത് ഒരു മണ്ഡലത്തിലെങ്കിലും ജയിക്കാനുറച്ച BJPയുടെ പ്രതീക്ഷയത്രയും ശബരിമല പ്രശ്നത്തിലാണ്. ലക്ഷ്യമൂന്നുന്നത് തിരുവനന്തപുരത്തും. 2014 തിരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാൽ മുന്നേറിയത് മോദി തരംഗത്തിലും സ്വന്തം വ്യക്തിപ്രഭാവത്തിലുമായിരുന്നെങ്കിൽ ഇക്കുറി മോദി തരംഗമില്ല. രാജേട്ടിന് സമാനമായി രാഷ്ട്രീയാതീതമായ സ്വാധീനം സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരന് ഉണ്ടെന്ന് കരുതാനും വയ്യ. രാജഗോപാലിനേക്കാൾ വിശ്വാസ വിഷയത്തിൽ തീവ്ര നിലപാടുകാരനാണ് കുമ്മനം. അതിലാണ് BJPയുടെ പ്രതീക്ഷയത്രയും. ആദ്യം പ്രചാരണത്തിനിറങ്ങിയതിന്റെ മേൽക്കൈ ഇടതുമുന്നണിക്കുണ്ട്. എല്ലാ ബൂത്തിലും എണ്ണീട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ചിട്ടയായ പ്രവർത്തനം. ഇടതുമുന്നണി പ്രചാരണം കുറെ കൂടി കടുപ്പിച്ചത് വയനാട്ടിൽ രാഹുൽഗാന്ധി സ്ഥാനാർത്ഥിയായി എത്തിയ ശേഷമാണെന്ന് പറയാം. ശബരിമല പ്രശ്നത്തിൽ ഭൂരിപക്ഷ സമുദായവും രാഹുൽ വിഭക്തിൽ മതന്യൂനപക്ഷങ്ങളും ഓരോ അറകളിലേക്ക് പകുത്തുമാറ്റപ്പെടുമ്പോൾ ഇടതു പ്രതീക്ഷയത്രയും സി ദിവാകരൻ എന്ന തദ്ദേശീയനായ കമ്മ്യൂണിസ്റ്റിന്റെ കരുത്തൻ വ്യക്തിത്വത്തിലാണ്. മൂന്നാംവട്ട ജയം തേടിയിറങ്ങിയ UDFന്റെ ഡോ ശശി തരൂർ പ്രചാരണം തീരാറായപ്പോഴാണ് പാർട്ടിക്കും മുന്നണിക്കുമെതിരെ പരാതിയുമായി എത്തിയത്. നിയോജകമണ്ഡല പര്യടനം പോലും കൃത്യമായി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് ആകുന്നില്ല. മുന്നണിക്ക് വലിയ സ്വാധീനമുള്ള വട്ടിയൂർക്കാവിലെ MLA കെ മുരളീധരൻ വടകരയിൽ സ്ഥാനാർത്ഥിയായി പോയതും പരമ്പരാഗതമായി പിന്തുണച്ചു പോരുന്ന സവർണ വിഭാഗങ്ങളിൽ ശബരിമല പ്രശ്നം വോട്ടു ചോർച്ചയുണ്ടാക്കുന്ന ആശങ്കയും UDFനുണ്ട്. എന്നാൽ മതന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള മേഖലയിൽ മുന്നണിക്ക് സ്വാധീനം കൂടുന്നതാണ് അവസാന ലാപ്പിലെ സൂചന. കണക്കുകൾ നോക്കിയാൽ ജയം ആർക്കൊപ്പവുമാകാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7-ൽ 4 നിയമസഭാ മണ്ഡലങ്ങളിലും BJPക്കായിരുന്നു ലീഡ്. അത് കൂട്ടാനായാൽ ഇക്കുറി വിജയം പ്രയാസമില്ല. കഴിഞ്ഞ തവണ 15,470 വോട്ടിനാണ് തോറ്റത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിലൊരു മണ്ഡലത്തിൽ ജയിച്ചു. മറ്റ് 3 മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനം. UDFനാണെങ്കിൽ കഴിഞ്ഞ തവണ 3 നിയമസഭാ മണ്ഡലങ്ങളിലെ ലീഡുകൊണ്ട് ലോക്സഭാ സീറ്റ് പിടിക്കാനായി. 4 മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്തെത്തി. ഇടതുമുന്നണി 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടെങ്കിലും പിന്നീട് നടന്ന നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വൻ തിരിച്ചുവരവാണ് അവർ നടത്തിയത്. രാഹുൽ ഓഖി ഇഫക്റ്റുകളിൽ മതന്യൂനപക്ഷ വോട്ടുകൾ ഒന്നടങ്കം തങ്ങളുടെ പെട്ടിയിൽ വീഴുമെന്നാണ് UDF പ്രതീക്ഷ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോവളത്ത് 9,289, പാറശാലയിൽ 2,407, നെയ്യാറ്റിൻകരയിൽ 8,203 എന്നിങ്ങനെയാണ് UDFന്റെ ലീഡ്. പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാറശാലയിൽ 14,999 വോട്ടിന്റെയും നെയ്യാറ്റിൻകരയിൽ 9,543 ലീഡ് ഇടതുമുന്നണിയും നേടി. കോവളത്ത് UDF ലീഡ് 2,615 കുറയുകയും ചെയ്തു. ഈ മണ്ഡലങ്ങളിൽ ലീഡ് പ്രതീക്ഷയില്ലെങ്കിലും വോട്ട് നിലകൂട്ടാനും ബിജെപി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാനും കഴിയുമെന്നാണ് ബിജെപി പ്രതീക്ഷ. നെയ്യാറ്റിൻകര നഗരസഭയിലും പാറശാലയിലെ ഒരു തദ്ദേശ സ്ഥാപനത്തിലും കോവളത്ത് 7 രണ്ട് പഞ്ചായത്തുകളിലും ഭരണം പിടിക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസം ഈ പ്രതീക്ഷയ്ക്ക് പിന്നിലുണ്ട്. പ്രചാരണം തീരാറാകുമ്പോൾ ശബരിമല പ്രശ്നത്തിൽ ബിജെപി ഉയർത്തുന്ന വെല്ലുവിളിയും അതിനെ ചെറുക്കാൻ മറ്റ് രണ്ട് മുന്നണികൾ നടത്തുന്ന ശ്രമങ്ങളുമാണ് തെളിയുന്നത്. ശബരിമല പ്രശ്നം മുൻനിർത്തി മാത്രം ജയിക്കാനാകില്ലെന്ന തിരിച്ചറിവ് ബിജെപിക്കുണ്ടെങ്കിലും അവർ ഉയർത്തുന്ന വെല്ലുവിളി ശക്തമാണ്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഇതിൽ വട്ടിയൂർക്കാവ്, നേമം, തിരുവനന്തപുരം, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നേടിയ ലീഡ് ഉയർത്തുമെന്ന് ബിജെപി പറയുമ്പോൾ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെയും മേയർ പ്രശാന്തിന്റെയും മണ്ഡലമായ കഴക്കൂട്ടത്ത് അത് നടക്കില്ലെന്ന് ഇടതുമുന്നണി ഉറപ്പിക്കുന്നു. ഇതോടെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുക കോവളം, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളായിരിക്കും. ഇവിടെ ലീഡ് നേടാനായാൽ ശശി തരൂരിനോ സി ദിവാകരനോ ജയത്തിന് വഴി തുറക്കും. മതന്യൂനപക്ഷങ്ങൾ നിർണായകമായ ഈ മണ്ഡലങ്ങളിൽ ബിജെപി ഉന്നം വോട്ട് ഭിന്നിപ്പിക്കുന്നതിലാണ്. മൂന്ന് മണ്ഡലങ്ങളിൽ രണ്ടിടത്തും നിലവിൽ ഇടത് എംഎൽഎമാരാണ്. കോവളത്ത് കോൺഗ്രസും സാമുദായിക കണക്കുകൾ നോക്കിയാൽ കോവളവും രാഷ്ട്രീയം നോക്കിയാൽ പാറശാല, നെയ്യാറ്റിൻകര മണ്ഡലങ്ങളും ഇടതിനൊപ്പം നിൽക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇതോടൊപ്പം കഴക്കൂട്ടത്ത് കിട്ടുന്ന വൻ ലീഡ് കൂടിയായാൽ ജയിക്കാം. ബിജെപി അനുകൂല ഘടകങ്ങൾ: കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 7 4 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റം, ശബരിമല വിഷയം. പ്രതികൂല ഘടകങ്ങൾ: കുമ്മനത്തിന് ഒ രാജഗോപാലിന്റെ അത്ര ജനസ്വാധീനമില്ല. മതന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടുതലുള്ള മേഖലയിൽ സ്വാധീനക്കുറവ്. യുഡിഎഫ് അനുകൂല ഘടകങ്ങൾ: മതന്യൂനപക്ഷ മേഖലയിലെ ശക്തമായ സ്വാധീനം, പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള രാഷ്ട്രീയ മിടുക്ക്, സ്ഥാനാർത്ഥിയുടെ പ്രശസ്തി, സൌന്ദര്യം. പ്രതികൂല ഘടകങ്ങൾ: കുത്തഴിഞ്ഞ സംഘടനാ സംവിധാനം, 10 വർഷത്തെ സിറ്റിംഗ് എംപിക്കെതിരായ ഭരണവിരുദ്ധ വികാരം, ശബരിമല പ്രശ്നത്തിലെ ആശയക്കുഴപ്പം. എൽഡിഎഫ് അനുകൂല ഘടകം: ശക്തമായ സംഘടനാ സംവിധാനം, സംസ്ഥാന ഭരണം, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ മികച്ച പ്രകടനം. പ്രതികൂല ഘടകം: സംസ്ഥാന ഭരണവിരുദ്ധ വികാരം, ഓഖി പ്രശ്നത്തിൽ ന്യൂനപക്ഷങ്ങൾക്കുണ്ടായ തെറ്റിദ്ധാരണ, ശബരിമല പ്രശ്നത്തിലെ വിശ്വാസവിരുദ്ധ നിലപാട്.